അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തിയില്ലുക.
ട്രാൻസ് വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഇന്നത്തെ പഠനം കൊണ്ട് എസ്തേറിന്റെ പുസ്തക പഠനം അവസാനിക്കുകയാണ്. വീണ്ടും വീണ്ടും വായിക്കുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം, ദൈവീക കരുതലാണ് ഈ പുസ്തകത്തിൽ ആദ്യോടന്തം നാം കാണുന്നത്. ബൈബിളിലെ മറ്റു പുസ്തകങ്ങളിൽ നിന്നെല്ലാം വളരെയേറെ വ്യത്യാസങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകമെന്ന് ഇതിനോടകം താങ്കൾ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അല്പത്തരത്തിന്റെ ഭാഗമായ അസൂയമൂത്ത ഹാമാൻ തന്റെ വലിയ സ്ഥാനങ്ങളിലൊന്നും തൃപ്തിപ്പെടാതെ യഹൂദന്മാരെ എങ്ങനെയെങ്കിലും കൊന്നെടുക്കുവാൻ പരിപാടിയിട്ടു. രാജാവിനെ അവൻ തെറ്റിദ്ധരിപ്പിച്ചു, രാജകൽപ്പന പുറപ്പെടുവിപ്പിച്ചു. ഹാമാൻ എസ്തേറിന്റെ ഇടപെടലിനാൽ ശിക്ഷിക്കപ്പെടുന്നു. അങ്ങനെ വേറൊരു രാജകൽപ്പന രാജ്യത്തെല്ലാടവും വിളംബരം ചെയ്യുന്നു. മൊർദെക്കായിയെ രാജ്യത്തെ ഉയർന്ന സ്ഥാനങ്ങളിൽ രാജാവാക്കുന്നു. രാജ്യമെന്ന് പറയുമ്പോൾ ഓർക്കണം, 127 രാജ്യങ്ങൾ ഉൾപ്പെട്ട വലിയ സാമ്രാജ്യം. യഹൂദന്മാരുടെ രക്ഷയ്ക്കുള്ള രണ്ടാമത്തെ കൽപ്പന ദേശത്തെല്ലാടവും എത്തിക്കുന്നതിന് ഏറ്റവും വേഗതയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് നാം കണ്ടു. അതെ, ഇന്ന് അതാണ് ആവശ്യം. ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം വിളംബരം ചെയ്ത രണ്ടാമത്തെ തീർപ്പ് എത്രയും വേഗം സകല ജാതികളെയും അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ റേഡിയോ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ലതാണ് ദൈവത്തിനാവശ്യം. ഞാൻ വീണ്ടും പറയട്ടെ, ലോകത്തിൽ ലഭിക്കാവുന്നതിലേക്കും നല്ല കാര്യങ്ങളാണ് ദൈവത്തിനാവശ്യം. അങ്ങനെ ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിനാൽ എസ്തേറും മൊർദെക്കായിയും കൂടി യഹൂദന്മാർക്ക് രക്ഷയൊരുക്കി. ഇതിന്റെ ഉപസംഹാരമാകുന്നു ഇന്ന് നാം കാണുവാൻ പോകുന്നത്. ഒടുവിലത്തെ രണ്ട് അധ്യായങ്ങളാണല്ലോ ഇനിയും നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. 9 അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ആദാർ മാസമായ 12-13 തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കും എന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അഹശ്വരേഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി. അവരെയുള്ള പേടി സകല ജാതികളുടെയും മേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരോട് എതിർത്തു നിൽപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെ യഹൂദന്മാരെ കൊന്നുകളയേണ്ടതിന് തീരുമാനിച്ചിരുന്ന ദിവസം അടുത്തു വന്നു. യഹൂദന്മാർ ആക്രമണത്തിനുവേണ്ടി തയ്യാറായിരുന്നു. രാജാവിന്റെ വിളംബരം അവരെ സംരക്ഷിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അവർ തങ്ങളെ തന്നെ സംരക്ഷിക്കുന്നതിന് തയ്യാറായിരുന്നു. 3-4 വാക്യങ്ങൾ. സകല സംസ്ഥാന പ്രഭുക്കന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിന്റെ കാര്യക്കാരന്മാരും മൊർദെക്കായിയെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു. മൊർദെക്കായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെക്കായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. ഇപ്പോൾ അവരിൽ ഒരാളായ മൊർദെക്കായി രാജാവിന്റെ അരികിലുണ്ട്. അവരെ കൊന്നുകളയുമായിരുന്ന ഹാമാൻ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒരിക്കൽ യഹൂദന്മാരെ മരണശിക്ഷയ്ക്ക് വിധിച്ച അതേ സിംഹാസനം ഇപ്പോൾ അവരെ സംരക്ഷിക്കുന്നു. ദൈവസിംഹാസനം തന്നെ ഇന്ന് നമ്മെ സംരക്ഷിക്കുന്നു. റോമലേഖനം 8 അധ്യായത്തിന്റെ 33-34 വാക്യങ്ങളിൽ പൌലോസ് അപ്പോസ്തോലൻ പറഞ്ഞത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അവൻ നമ്മെ നീതീകരിച്ചത് അല്ലെങ്കിൽ നീതീകരിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന്, ക്രിസ്തു മരിച്ചു. രണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റു. മൂന്ന്, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളാൽ ഒരു വിശ്വാസിയെ ശിക്ഷ വിധിക്കുവാൻ യാതൊരുത്തനും കഴിയുകയില്ല. ഇതെത്ര മനോഹരമായ കാര്യമാണ്! എന്നെയും താങ്കളെയും വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തി ഇന്ന് മഹത്വത്തിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു. നമുക്ക് വേണ്ടി ഒരാൾ അവിടെ ഉണ്ട് എന്നറിയുക എത്ര ആശ്വാസകരമായ സംഗതിയാണ്! പാപികളായ നമുക്ക് വേണ്ടി ഇന്ന് അവൻ മധ്യസ്ഥത അടയ്ക്കുന്നു. അതേ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയില്ലുക. ലോകത്താൽ നിന്ദിക്കപ്പെട്ട ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. അവനെക്കുറിച്ച് വളരെ നിന്ദ്യമായ വൃത്തിഹീനമായ കാര്യങ്ങൾ പറയപ്പെടുന്നു. എന്നാൽ പ്രിയ സുഹൃത്തെ, അവനാണ് മഹിമയിലിരിക്കുന്ന മനുഷ്യൻ. അവൻ രാജാദി രാജാവാണ്, കർത്താദി കർത്താവാണ്. അവൻ വയലിലെ താമരയാണ്, അവൻ കോമളനാണ്, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. ഒരിക്കൽ അവൻ വീണ്ടും വരും. അവനെ മഹത്വപ്പെടുത്തുകയും അവനെ സ്തുതിക്കുകയും അവന്റെ മുൻപിൽ മുട്ടുവണങ്ങുകയും ചെയ്യുന്നതിന് നാം ഇപ്പോഴേ പരിശീലനം എടുക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവൻ നമുക്ക് കൂടുതൽ സ്നേഹവാനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളൊരു വിശ്വാസിയായിരിക്കുന്നതിനാൽ ഒരു വർഷം അല്ലെങ്കിൽ 10 വർഷം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇന്ന് അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒന്ന് സ്വയപരിശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. എസ്തറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചില യഹൂദന്മാർ ഇപ്രകാരം പറഞ്ഞു എന്ന് ചിന്തിക്കുക. രാജാവ് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ വിളംബരം ഞാൻ വിശ്വസിക്കുന്നില്ല. രാജാവ് അത്രമാത്രം നല്ലവനാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുവാൻ പോകുകയാണ്. ഞാൻ എനിക്ക് ഒരു ചെറിയ കോട്ടയുണ്ടാക്കി എന്നെ സംരക്ഷിക്കും. എന്നാൽ പ്രിയ സുഹൃത്തെ, രാജാവിന്റെ വിളംബരം വിശ്വസിക്കാത്തവർക്ക് അത് മരണത്തിലായിരുന്നു ചെന്ന് അവസാനിച്ചത്. രാജാവിന്റെ ദൂതിൽ യഹൂദന്മാർ വിശ്വസിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അവരെ പോലെ നമുക്കും ദൈവം നൽകിയ സുവിശേഷം, അതെ, ദൈവത്തിന്റെ ദൂതിൽ വിശ്വാസമുണ്ടായിരിക്കേണ്ടതാണ്. സുവിശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണല്ലോ അർത്ഥം. 1 കൊരിന്ത്യർ 15:3-4 ദൈവത്തിന്റെ ദൂത് സംക്ഷിപ്തമായി അല്ലെങ്കിൽ സുവിശേഷം സംക്ഷിപ്തമായി ലഭിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നഷ്ടപ്പെട്ട ലോകത്തിനുവേണ്ടി ദൈവം ഒരു പുതിയ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. മനുഷ്യർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:12 കർത്താവായ യേശു ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. പെന്തക്കോസ്ത് ദിവസത്തെ ശിമോൻ പത്രോസിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തമായ ആ കാര്യം ക്രിസ്തുവിൽ കൂടി പാപമോചനമുണ്ട് എന്നതായിരുന്നു. സുവിശേഷമാണ് മനുഷ്യരെ രക്ഷിക്കുന്നത്. ഒരാൾ നമുക്ക് വേണ്ടി ചെയ്തതാണ് സുവിശേഷം. ഞാനും നിങ്ങളും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ദൈവത്തിന്റെ അപേക്ഷ അല്ലാതെ, നേരെ മറിച്ച് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് സുവിശേഷം. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് യാതൊരു ആശയ്ക്കും വകയില്ല. നാം പ്രത്യാശയില്ലാത്തവരാണ്. ഒരുപക്ഷെ താങ്കൾ ചില ദുഷ്പരിചയങ്ങൾ ഉപേക്ഷിച്ചു എന്ന് വരാം, കള്ളുകുടി വിട്ടു, അതുപോലെയുള്ള എന്തെങ്കിലും ദുഷ്പരിചയങ്ങൾ ഉപേക്ഷിച്ചു. എന്നാൽ താങ്കൾ തിന്മ വിട്ട് മാറിയിരിക്കുന്നുവോ? താങ്കൾ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, താങ്കൾ സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കും, താങ്കൾ കർത്താവിന്റെ അത്താഴത്തിൽ പങ്കുകൊള്ളുന്നുണ്ടായിരിക്കും. എന്നാലും താങ്കൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ദൈവവചനത്തിലും അവന്റെ ദൂതിലും പൂർണമായി വിശ്വസിക്കുക മാത്രമാണ് യഥാർത്ഥ സമാധാനത്തിനുള്ള ഏക മാർഗം. അത് താങ്കൾ വിശ്വസിക്കുമ്പോൾ താങ്കൾക്ക് രക്ഷയുണ്ട്. അതെ, ദൈവം താങ്കളെ അപ്പോൾ മാത്രമാണ് അംഗീകരിക്കുന്നത്. രാജാവിന്റെ കൽപ്പന വിശ്വസിക്കാതിരുന്ന യഹൂദന്മാർക്ക് യാതൊരു ആശയ്ക്കും വഴിയില്ലായിരുന്നു. എന്നാൽ രാജാവിന്റെ വിളംബരം അംഗീകരിച്ച യഹൂദന്മാർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടായി എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണമെന്താണ്? രാജാവിന്റെ വിളംബരത്തിലുള്ള അവരുടെ വിശ്വാസം അവർക്ക് വിടുതൽ നൽകി. അതാണ് അവരുടെ സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഹേതുവായത്. ഇനി ഞാൻ 9 അധ്യായത്തിന്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കട്ടെ. ആണ്ടുതോറും ആദാർ മാസം 14, 15 തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ട് ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളും ആയിട്ട് ആചരിക്കണമെന്നും അഹശ്വരേഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മോർദെക്കായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്ത് അയച്ചു. ഇവിടെ ആരാണ് എസ്തേറിന്റെ പുസ്തകം എഴുതിയത് എന്ന് അനേകം ആളുകൾ ചോദിക്കുന്നതിന്റെ മറുപടിയുണ്ട്. ഈ ഭാഗത്ത് നിന്ന് മോർദെക്കായിയാണ് എഴുത്തുകാരൻ എന്നതിന് നമുക്കൊരു സൂചന ലഭിക്കുന്നു ഇല്ലേ? 26 വാക്യം ഇനി നോക്കിക്കാട്ടെ. ഈ എഴുത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ചവയും നിമിത്തം യഹൂദന്മാർ ഈ രണ്ട് ദിവസങ്ങളെ അവയുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ പുരീം ദിവസങ്ങൾ യഹൂദന്മാരുടെ മധ്യ നിന്ന് ഒഴിഞ്ഞുപോകുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു. നോക്കണം, ഇക്കാലത്ത് പൂരി ഉത്സവം യഹൂദന്മാർ തങ്ങളുടെ സിനഗോഗുകളിൽ ആഘോഷിക്കുന്നുണ്ട്. അത് സന്തോഷത്തിന്റെ ഉത്സവമാണ്. എസ്തേറിന്റെ പുസ്തക വായനയോടുകൂടിയാണ് ഈ ഉത്സവം സമാപിക്കുന്നത്. അത് അവർ വായിക്കുമ്പോൾ ഹാമാന്റെ പേര് സൂചിപ്പിക്കുന്ന ആൾ തുപ്പുന്ന പതിവുണ്ട്. അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നോ അവന്റെ പേര് മായച്ചു കളയുമാറാകട്ടെ എന്നോ അവർ പറയും. അതിന്റെ അടുത്ത ദിവസം അവർ സന്തോഷകരമായ ഒരു ആരാധനയ്ക്കായി കൂടി വരുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം അനുസരിച്ച് അവരെ വിടുവിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഉത്സവങ്ങൾ ആചരിക്കുന്നത്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന് ദൈവം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിന്റെ 3 വാക്യം. ഇനിയും 28 വാക്യം നോക്കിക്കാട്ട്. 28 വാക്യം, ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറ തലമുറയായി സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ പൂരീൻ ദിവസങ്ങൾ യഹൂദന്മാരുടെ മധ്യേ നിന്ന് ഒഴിഞ്ഞുപോകുകയോ അവയുടെ ഓർമ്മ തങ്ങളുടെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു. പൂരീൻ സംബന്ധിച്ച ഈ രണ്ടാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബിഹയേലിന്റെ മകളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മോർദെക്കായിയും സർവാധികാരത്തോടും കൂടെ എഴുത്തെഴുതി. യഹൂദനായ മോർദെക്കായിയും എസ്തേർ രാജ്ഞിയും അവർക്ക് ചട്ടമാക്കിയിരുന്നതുപോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിന്റെയും കരച്ചിലിന്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും ചട്ടമാക്കിയിരുന്നതുപോലെയും ഈ പൂരീൻ ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ അഹശ്വരേഷിന്റെ രാജ്യത്തുൾപ്പെട്ട 127 സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടിയ എഴുത്ത് അയച്ചു. ഇങ്ങനെ എസ്തേറിന്റെ ആജ്ഞയാൽ പൂരീൻ സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി. അത് പുസ്തകത്തിൽ എഴുതിവെച്ചു. 10 അധ്യായത്തിൽ കാണുന്ന സൂചനയോടുകൂടി എസ്തേറിന്റെ പുസ്തകം അവസാനിക്കുകയാണ്. 10 അധ്യായത്തിൽ 3 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനൊന്ന് വായിക്കട്ടെ. അനന്തരം അഹശ്വരേശ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു. അവന്റെ ബലത്തിന്റെയും പരാക്രമത്തിന്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മോർദെക്കായിയെ ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേദിയിലെയും പാർസിയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യഹൂദനായ മോർദെക്കായി അഹശ്വരേശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവ്വ വംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. മനോഹരമായിരിക്കുന്നു. ഒരാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരണങ്ങൾ, വിശേഷണങ്ങൾ എത്ര മനോഹരമല്ലേ? ഒരിക്കൽ ഈ ലോകത്തിന് യഥാർത്ഥ സമാധാനം നൽകുവാൻ കഴിവുള്ള രക്ഷകൻ എനിക്കും താങ്കൾക്കുമുണ്ട്. പുരി ഉത്സവത്തിന്റെ സമയം പ്രാർത്ഥിക്കുന്ന മൂന്ന് പ്രാർത്ഥനകൾ യഹൂദന്മാർക്കുണ്ട്. അത് ശ്രദ്ധേയമാണ്. തങ്ങളെ യോഗ്യരായി എണ്ണിയതിന് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ അവർ യഹോവയ്ക്ക് നന്ദി കരേറ്റുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ തങ്ങളുടെ പിതാക്കന്മാരെ പരിപാലിച്ചതിന് അവർ യഹോവയ്ക്ക് നന്ദി കരേറ്റുന്നു. ഒരു ഉത്സവം കൂടി ആഘോഷിക്കുവാൻ യഹോവ അവരെ ജീവനോടെ വെച്ചതിന് മൂന്നാമത്തെ പ്രാർത്ഥനയിൽ അവർ യഹോവയെ സ്തുതിക്കുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ പെസഹ ഉത്സവത്തിൽ ഒരു ആത്മീയ അർത്ഥം നാം കാണുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെയെന്ന് 1 കൊരിന്ത്യർ 5:7 നാം വായിക്കുന്നല്ലോ. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ രക്ഷയാണ് അവൻ. പൂരിം ഉത്സവത്തിൽ ദൈവത്തിന്റെ പരിപാലന ശക്തിയും അവന്റെ കരുതലും സംരക്ഷണവും അവന്റെ സർവാധികാരവും നമുക്ക് കാണുവാൻ കഴിയും. സദൃശവാക്യങ്ങൾ 16:33 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ചീട്ട് മടിയിലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയാലത്രേ. അവൻ തന്റെ ജനമായ ഇസ്രായേലിനെ കാത്തുപരിപാലിക്കും, അവന്റെ സഭയെ അവൻ കാത്തു സൂക്ഷിക്കും, അതുപോലെ തന്നെ അവന്റെ വകയായിട്ടുള്ള തന്റെ കുഞ്ഞുങ്ങളെ അവൻ സംരക്ഷിക്കും. അവനിൽ കൂടി ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, തന്റെ ദൃഷ്ടി വെച്ച് താങ്കളെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം അവനോട് കൂടുതൽ അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. ഇന്ന് എത്രയോ വിശ്വാസികൾ തങ്ങളുടേതായ ഇഷ്ടപ്രകാരം നടക്കുന്നുണ്ട്. അവർക്ക് ദൈവത്തിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുന്നതിന് താൽപര്യമില്ല. അത് ഒരു ബന്ധനമാകുന്നു, പിടിച്ചുകെട്ടാകുന്നു എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നുപോകുന്നു. ആകാശത്തിൽ സൂര്യൻ പ്രകാശിക്കുകയും അവരുടെ പാതയിൽ നിന്ന് കല്ലുകൾ നീങ്ങുകയും ചെയ്യുന്നു. തങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാറ്റടിക്കുകയും തിരമാല അതിശക്തമായി തീരുകയും പാത അന്ധകാരപൂർണമായി കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് അവനോട് നിലവിളിക്കുന്നു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ നശിക്കുന്നു, എനിക്ക് വഴി കാണിച്ചു തരികണമേ എന്ന്. ആ പ്രതിസന്ധിയെ അവർ തരണം ചെയ്യുന്ന പക്ഷം കർത്താവ് എന്നെ നടത്തി എന്ന് അവർ പറയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം തന്റെ കരുതലിലാണ് താങ്കളെ നയിച്ചത്. താങ്കൾ വാസ്തവത്തിൽ ദൈവഹിതത്തിൽ ആയിരുന്നില്ല. ദൈവമാകുന്നു ഓരോ പടിയും താങ്കളെ കൈപിടിച്ച് നടത്തിയത്. ജീവിതത്തെയും ഹൃദയത്തെയും സ്പർശിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് വളരെയേറെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഞാൻ ആ അർത്ഥത്തിൽ താങ്കളോട് ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ തന്നെ താങ്കൾക്ക് വേണമെങ്കിൽ മുട്ടുമടക്കി അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി താങ്കളുടെ ഹൃദയത്തെയും ജീവിതത്തെയും സമർപ്പിക്കാവുന്നതാണ്. എന്നിട്ട് നാളെ ദൈവഹിതത്തിന് വെളിയിൽ താങ്കൾക്ക് ജീവിക്കാവുന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ ദൈവീക കരുതലിൽ ആയിരിക്കും താങ്കൾ എങ്കിലും ദൈവം നേരിട്ട് നടത്തുകയായിരിക്കില്ല. അവിടുന്ന് താങ്കളെ ഇന്ന് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളെ നേരിട്ട് നടത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. താങ്കൾ ആരായിരുന്നാലും എവിടെ പോയെന്നാലും ദൈവം എല്ലാറ്റിനും മീതെ നയിക്കും. നമ്മുടെ അല്പത്തരത്തിനപ്പുറം ദൈവം കാര്യങ്ങൾ നിയന്ത്രിക്കും. ഇന്ന് ദൈവം താങ്കളെ വ്യക്തമായി നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ആരായിരുന്നാലും എവിടെ താമസിക്കുന്ന ആളായിരുന്നാലും ദൈവം താങ്കളെ ഭരിച്ച് നടത്തും. എന്നാൽ ഓരോ നിമിഷവും ഓരോ ദിവസവും താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിഞ്ഞ് മുൻപോട്ടു പോകാമെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ വരുന്നതിന്റെ ആ സന്തോഷം സമൃദ്ധിയായി താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും. അവിടുത്തെ ഹിതപ്രകാരം നടക്കുന്നത് എത്ര സന്തോഷകരമായ അനുഭവമാണെന്ന് താങ്കൾക്കറിയാമോ? ഇന്ന് താങ്കൾ ആയിരിക്കുന്ന ഇടത്തു നിന്ന് ദൈവഹിതപ്രകാരം നടക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം താങ്കളെ കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പിതാവ് തന്റെ കുഞ്ഞിന്റെ നന്മ മാത്രം മനസ്സിലാക്കി ആ നന്മ മാത്രം നോക്കി ആ കുഞ്ഞിനെ സഹായിക്കുവാൻ കൂടെയിരിക്കുന്നതുപോലെ, കൂടെ നടക്കുന്നതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ആ കയ്യിൽ പിടിക്കുവാൻ, അവന് നമ്മുടെ കരങ്ങൾ കൊടുക്കുവാൻ നമുക്ക് മനസ്സില്ല. നാം പലപ്പോഴും നമ്മുടേതായ വഴിയിൽ പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഫലമോ? വലിയ ദുഃഖവും വേദനയുമുള്ള ആ അവസ്ഥകളിലേക്ക് നാം ചെന്നുചേരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവകരുതലിനെ, ദൈവീക കരുതലിനെ എപ്രകാരമാകുന്നു താങ്കൾ കാണുന്നത്? ദൈവം താങ്കളെ നടത്തുന്ന വിധങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് അംഗീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മുൻപോട്ടു പോകുവാനും താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ഒരു നിമിഷം താങ്കളുടെ ജീവിതത്തെ ഒന്ന് സ്വയം പരിശോധന ചെയ്യൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, ദൈവം നമ്മെ കരുതുന്നതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഈ ജനം മുഴുവനും ദൈവഹിതത്തിന് വെളിയിലായിരുന്നു. എന്നിട്ട് പോലും ദൈവം തന്റെ ദാസനായ തന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിറവേറ്റുന്നതിനായി ഈ ജനത്തെ എത്ര ഭദ്രമായി എത്ര കരുതലോടെ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നു. എന്ന് പറഞ്ഞാൽ നാമും ദൈവഹിതത്തിന് വെളിയിലായിരിക്കണമെന്നല്ല, പിന്നെയോ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിലൂടെ അവിടെ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. പലപ്പോഴും നിരാശപ്പെട്ടും വ്യാകുലപ്പെട്ടും എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്നതായ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കൈപിടിച്ച് നടത്തുന്ന ഒരു അരുമനാഥൻ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പു തന്നതിനായി സ്തോത്രം. പ്രതികൂലമായ സാഹചര്യങ്ങളെപ്പോലും അനുകൂലമാക്കി ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് മതിയായ ദൈവമായിട്ടുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് വചനം കേട്ട ആരെങ്കിലും ജീവിതത്തിൽ നിരാശപ്പെട്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ട് ഭയപ്പെട്ട് കഴിയുന്നുവെങ്കിൽ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളോട് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ക്രിസ്തുയേശുവിലൂടെ ലഭ്യമായിട്ടുള്ള വലിയ രക്ഷ പ്രാപിച്ച് കർത്താവേ ജീവിതം ധന്യമാക്കി മുൻപോട്ട് പോകാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ദുഃഖിതരായി കഴിയുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരുതലിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും തങ്ങളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളെപ്പോലും തങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിവുള്ളൊരു ദൈവത്തിലാകുന്നു തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഉറപ്പാക്കി മുൻപോട്ട് പോകാൻ തക്കണം നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെ നീ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചതിനായി വീണ്ടും സ്തോത്രം. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കാട്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. Thank you.
ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, എസ്തേറിന്റെ വിഷയ വിഭജനം തയ്യാറായിരിക്കുന്നു. കത്തിലൂടെയോ ഫോണിലൂടെയോ ഇമെയിലൂടെയോ ഇന്ന് തന്നെ ആയത് ആവശ്യപ്പെട്ടാണ്.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സൈന്യങ്ങളിൽ നായകനങ്ങല്ലയോ ധന്യനായ ഏകാധിപതിയും ഇമ്മാനുവേൽ വീരനാം ദൈവവും നീ അന്യമില്ലേതും തവ നാമം പോ അത്യുച്ചത്തിൽ ഗാഥം ആഴിയനന്ദവാനം താരാജാലം കാനന പർവതം മാരിവില്ലും താരും തളിരുമില്ലാ നിന്മഹത്വം ഘോഷിക്കും സന്തതം അത്യുച്ചത്തിൽ.